2020 സെപ്റ്റംബർ 2 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ സെന്റർ സ്പ്രെഡിൽ നിന്ന് കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതി മാറിയ പ്രധാനമന്ത്രി പദം. പ്രസൂനസ് കണ്ടെത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഗാന്ധി കുടുംബത്തിന് വെളിയിൽ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദവും പാർട്ടി നേതൃത്വവുമൊക്കെ ഏറ്റെടുക്കാൻ പ്രാപ്തിയുള്ള മികച്ച രാഷ്ട്രീയക്കാരനായിരുന്നു പ്രണബ് മുഖർജി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വലം കൈയായി പാർട്ടിയിൽ സ്വാധീനമുറപ്പിച്ച ദാദ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പ്രധാനമന്ത്രി പദം പലപ്പോഴും കപ്പിനും ചുണ്ടിനുമിടയിൽ വഴുതിപ്പോയി. ഒടുവിൽ ഭരണഘടനാ പദവികൾ നൽകി ഒതുക്കുന്ന പതിവ് തന്ത്രത്തിന് വിധേയനായി രാഷ്ട്രീയം വെടിഞ്ഞു. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാർട്ടിയിലുണ്ടായ വിടവ് നികത്താൻ പ്രണബ് വരുമെന്ന ായിരുന്നു പൊതുവെ കരുതപ്പെട്ടിരുന്നത്. ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും മരിച്ചപ്പോൾ മന്ത്രിസഭയിലെ സീനിയറായ ഗുൽസാരിലാൽ നന്ദ ഇടക്കാല പ്രധാനമന്ത്രിയായതാണ് കീഴ്വഴക്കം. പക്ഷേ ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ച സമയത്ത് പാർട്ടിയിലെ ചില ഉന്നതർ അദ്ദേഹത്തെ മാറ്റി നിർത്തി. പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചു നടക്കുകയാണെന്ന് ചിലർ ഏഷണി പറഞ്ഞ് രാജീവുമായുള്ള നല്ല ബന്ധം ഇല്ലാതാക്കിയെന്ന് തന്റെ ആത്മകഥയിൽ പ്രണബ് പറയുന്നുണ്ട്. രാജീവിന്റെ അനുയായികളായി മാറിയ അരുൺ സിംഗ്, അരുൺ നെഹ്റു തുടങ്ങിയവരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന സൂചനയും അദ്ദേഹം നൽകി. പക്ഷേ ഇന്ദിരാഗാന്ധി മരിക്കുമ്പോൾ കൽക്കത്തയിലായിരുന്ന രാജീവിനൊപ്പം ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ വെച്ച് പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടത് താനാണെന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നു. രാജീവിന്റെ ചുറ്റുമുള്ള കോക്കസിന്റെ ഉപദ്രവം മൂലമാണ് കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ചത്. അതു പക്ഷേ ക്ലിക്കായില്ല. 3 വർഷത്തിനുശേഷം തിരികെ വന്നപ്പോഴും പഴയതുപോലെ പാർട്ടിയിൽ ശക്തനായി മാറാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. രാജീവ് മരിച്ച ശേഷം നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോൾ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായി, പിന്നാലെ വിദേശകാര്യമന്ത്രി പദത്തിലുമെത്തി. രാജീവിന്റെ കാലശേഷം സോണിയാഗാന്ധിയുടെ അടുപ്പക്കാരനായി മാറിയ പ്രണബ് അവരെ കോൺഗ്രസ് അധ്യക്ഷയാക്കിയതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇതിനുള്ള നന്ദി സൂചകമായി 2004 വിദേശ പൗരത്വ വിഷയത്തിൽ മാറി നിൽക്കേണ്ടി വന്ന സോണിയ പ്രധാനമന്ത്രിയായി തന്റെ പേര് നിർദ്ദേശിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അവിടെയും നിർഭാഗ്യം പിടികൂടി. ഇന്ദിരയുടെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് താൻ റിസർവ് ബാങ്ക് ഗവർണറായി നിയമിച്ച ആൾ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നത് വിഷമത്തോടെ കണ്ടു നിൽക്കേണ്ടി വന്നു. മൻമോഹൻ സിംഗിനെ നിയോഗിച്ച് നിയന്ത്രണം തന്റെ കയ്യിൽ നിലനിർത്താൻ ആഗ്രഹിച്ച സോണിയ മുതിർന്ന നേതാവായ പ്രണബിന് അവസരം നൽകിയില്ല. പക്ഷേ മൻമോഹൻ സിംഗുമായി നല്ല ബന്ധമായിരുന്നുവെന്നും ഭരണപരിചയമില്ലാത്തതിനാൽ തന്നോടാണ് ഉപദേശങ്ങൾ തേടിയതെന്നും പ്രണബ് പറയുമായിരുന്നു. UPA സർക്കാരിൽ പ്രധാനമന്ത്രിക്ക് ശേഷം രണ്ടാമനായി ധനകാര്യം, വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയ പ്രമുഖ വകുപ്പുകൾ കൈയാളിയ പ്രണബിന് മുംബൈ ആക്രമണത്തെ തുടർന്ന് ശിവരാജ് പാട്ടീൽ രാജിവച്ച ഒഴിവിൽ ആഭ്യന്തരം വകുപ്പിൽ താൽപര്യമുണ്ടായിരുന്നു. സോണിയയോട് അക്കാര്യം പറഞ്ഞെങ്കിലും മൻമോഹൻ സിംഗിന് P. Chidambaram നിയമിക്കാനായിരുന്നു താൽപര്യം. 2012 ജൂണിൽ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ സജീവമായ സമയത്തും പ്രണബ് പ്രധാനമന്ത്രി പദം പ്രതീക്ഷിച്ചു. ആദ്യ ചർച്ചകളിൽ പ്രണബിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ ചില നിർണായക ജോലികളുണ്ടെന്നും പകരം ഒരാളെ നിർദ്ദേശിക്കാനും സോണിയ ആവശ്യപ്പെട്ടെന്നും തന്റെ ആത്മകഥയുടെ മുന്നണി വർഷങ്ങൾ 1996-2012 എന്ന ഭാഗത്ത് പ്രണബ് മുഖർജി വിവരിക്കുന്നുണ്ട്. മൻമോഹൻ സിംഗിനെ രാഷ്ട്രപതിയാക്കി തന്നെ പ്രധാനമന്ത്രിയാക്കാൻ സോണിയ ആവശ്യപ്പെടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. 2007 CPM പ്രണബിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചപ്പോൾ സർക്കാരിന് അദ്ദേഹത്തെ ആവശ്യമുണ്ടെന്ന് സോണിയ പറഞ്ഞിരുന്നു. എന്നാൽ തൃണമൂൽ, സമാജ്വാദി തുടങ്ങിയ പാർട്ടികൾ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം, മുൻ ലോക്സഭാ സ്പീക്കർ സോംനാഥ് ചാറ്റർജി തുടങ്ങിയവരുടെ പേരുകൾ എടുത്തിട്ടതോടെ കോൺഗ്രസിന് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കേണ്ടി വന്നു. അങ്ങനെയാണ് പൊതുസ്ഥാനാർത്ഥിയായി പ്രണബ് മുഖർജിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതും 13-ാം രാഷ്ട്രപതിയായതും. അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനും തിരശീല വീണു. പ്രധാനമന്ത്രി പദ സ്വപ്നങ്ങളും കൊഴിഞ്ഞു. 4 പതിറ്റാണ്ട് നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങൾ വിവരിക്കുന്ന ആത്മകഥ 3 ഭാഗമായാണ് പ്രണബ് മുഖർജി പുറത്തിറക്കിയത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വിവരിക്കുന്ന ദി ഡ്രാമാറ്റിക് ഡെക്കേഡ്, ഇന്ദിരയുടെയും രാജീവിന്റെയും വധം നടന്ന 1980-96 കാലം വിവരിക്കുന്ന ദി ടെർബുലന്റ് ഇയേഴ്സ്, താൻ രാഷ്ട്രപതിയാകും വരെ നീണ്ട UPA കാലത്തെക്കുറിച്ചുള്ള ദി കൊയാലിഷൻ ഇയേഴ്സ് 1996-2012 എന്നിവയാണത്.